السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، إسلامي عقيدة إليه വളരെ പ്രധാനപ്പെട്ട രണ്ട് പാഠങ്ങളാണ് കഴിഞ്ഞ ദർസുകളിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. ഒന്നാമത്തെ പാഠം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യനും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് തൃപ്തിപ്പെട്ട് അയച്ചിരിക്കുന്ന ഇസ്ലാമിനെ കുറിച്ചുള്ള പാഠങ്ങളാണ്. എന്താണ് ഇസ്ലാം, ഇസ്ലാം കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ആ അധ്യായത്തിൽ നമ്മൾ പഠിച്ചത്. രണ്ടാമത്തെ അധ്യായത്തിൽ ഒരാളുടെ ഹൃദയത്തിൽ അയാൾ പുലർത്തിയിരിക്കേണ്ട വിശ്വാസങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിശ്വാസ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഈമാൻ, അതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. എന്താണ് ഈമാൻ, ഈമാൻ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇസ്ലാമും ഈമാനും ഒരാളിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാനങ്ങളാണ്. ഒരാൾ മുസ്ലിമായാൽ, മുഅ്മിനായാൽ അടുത്തതായി അയാൾ ലക്ഷ്യം വെക്കേണ്ട ഇസ്ലാമിൻ്റെ ഏറ്റവും ഉയർന്ന പദവിയാണ് ഇഹ്സാനിൻ്റെ പദവി. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പലയിടത്തും ഇഹ്സാൻ ഉള്ളവരാകുവാൻ മനുഷ്യരോട് കൽപ്പിച്ചിട്ടുണ്ട്, മുസ്ലിമീങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാമിലെ ഏറ്റവും ഉയർന്ന പദവിയാണ് ഇഹ്സാനിൻ്റെ പദവി. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ തൃപ്തിപ്പെട്ട, അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവൻ്റെ ദാസന്മാർ, അവർ എത്തിച്ചേരുന്ന പദവിയാണ് ഇഹ്സാനിൻ്റെ പദവി. ആ പദവിയിൽ എത്തിച്ചേർന്നവരാണ് മുഹ്സിനീങ്ങൾ. വിശുദ്ധ ഖുർആനിൽ പലയിടത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഹ്സാൻ ഉള്ളവരാകുവാൻ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു, വഅഹ്സിനു, നിങ്ങൾ ഇഹ്സാൻ ഉള്ളവരാവുക. ഇന്നല്ലാഹ മഅൽ മുഹ്സിനീൻ, അള്ളാഹു ഇഹ്സാൻ ഉള്ളവരോടൊപ്പമാണ്, മുഹ്സിനീങ്ങളോടൊപ്പമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ നീതി പാലിക്കണമെന്നും, വൽ ഇഹ്സാൻ, നിങ്ങൾ ഇഹ്സാൻ ഉള്ളവരാകണമെന്നുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഇന്നാ ലാ നുദീഉ അജ്റ മൻ അഹ്സന അമല, സൂറത്തുൽ കഹ്ഫിൽ ആയത്താണ്. ഇന്നാ ലാ നുദീഉ അജ്റ മൻ അഹ്സന അമല, ഇഹ്സാനോടുകൂടി പ്രവർത്തിച്ച ആളുകൾ അവരുടെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലം നാം ഒരിക്കലും വെറുതെയാക്കുകയില്ല, നാം അത് പാഴാക്കി കളയുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉറപ്പ് നൽകുകയാണ്. അപ്പോൾ സഹോദര, എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? ഇസ്ലാമിലെ ഏറ്റവും ഉയർന്ന പദവിയായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഔലിയാക്കന്മാർ അവർ എത്തിച്ചേരുന്ന ഈ പദവി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ ഇഹ്സാൻ എന്താണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ തവണ ഓർമ്മപ്പെടുത്തിയ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ദീനിനെ കുറിച്ച് ചോദിക്കാൻ വരികയും അങ്ങനെ റസൂലുള്ള വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്ത കാര്യങ്ങളിൽ ഒരു കാര്യം എന്താണ് ഇഹ്സാൻ എന്നതാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു, മൽ ഇസ്ലാം, അല്ലെങ്കിൽ അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാം എന്താണ് എന്ന് നീ എനിക്ക് പറഞ്ഞു നൽകണം. റസൂലുള്ള ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ജിബ്രീൽ വീണ്ടും ചോദിച്ചു, അഖ്ബർനി അനിൽ ഈമാൻ, ഈമാനിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു നൽകണം. അത് റസൂലുള്ള പറഞ്ഞു കൊടുത്തു. മൂന്നാമത്തെ കാര്യമായി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ച കാര്യം, വഅഖ്ബർനി അനിൽ ഇഹ്സാൻ, എന്താണ് ഇഹ്സാൻ എന്ന് അള്ളാഹുവിന്റെ റസൂലെ നിങ്ങൾ പറഞ്ഞു നൽകണം. എന്താണ് ഇഹ്സാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു. അവിടുന്ന് പറഞ്ഞു, അൽ ഇഹ്സാനു അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകൻ തറാഹു ഫഇന്നഹു യറാക. അതാകുന്നു ഇഹ്സാൻ. അൽ ഇഹ്സാനു അൻ തഅബുദല്ലാഹ, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നീ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യലാൻ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കലാൻ, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രം ഇബാദത്തുകൾ സമർപ്പിക്കലാൻ. എങ്ങനെ? കഅന്നക തറാഹു, നീ അള്ളാഹുവിനെ കൺമുന്നിൽ കാണുന്നുണ്ട് എന്നതുപോലെ. ദുനിയാവിൽ നിനക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയുകയില്ല, പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുൻപിലായിരുന്നു നീ എങ്കിൽ, നിന്റെ റബ്ബിന്റെ നേർ മുൻപിലായിരുന്നു നീ എങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് നീ എങ്ങനെ ഇബാദത്ത് ചെയ്യും, അതുപോലെ നീ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക. പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ വിശുദ്ധ ഖുർആനിൽ തന്നെയും പറഞ്ഞതുപോലെ, യൗമ യുക്ഷഫു അൻ സാഖിൻ വയുദഊന ഇലാ സുജൂദ് ഫലാ യസ്തതിഊൻ. അവർ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുന്നിൽ നിൽക്കും. وَيُكْشَفُ عَنْ سَاقٍ وَيَوْمَ يُكْشَفُ عَنْ سَاقٍ آدوسم الله سبحانه وتعالى യുടെ കണങ്കാൽ അത് സൃഷ്ടികൾക്ക് വെളിപ്പെടും. അള്ളാഹു അവന്റെ കണങ്കാൽ മാത്രം സൃഷ്ടികൾക്ക് കാണിച്ചു കൊടുക്കും. അള്ളാഹു സുബ്ഹാനഹു വതആലയെ മുഴുവനായി അവർ കാണുന്നില്ല. അള്ളാഹുവിന്റെ കണങ്കാൽ മാത്രം അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടികൾക്ക് വെളിപ്പെടുത്തി കൊടുക്കും. വയുദഊന ഇല സുജൂദ്, അവരോട് അല്ലാഹുവിന് സുജൂദ് ചെയ്യാൻ പറയും. ഫലാ യസ്തതിഊൻ, എന്നാൽ ആ ദിവസം ചില ആളുകൾക്ക് സുജൂദ് ചെയ്യാൻ സാധിക്കുകയില്ല. ഖാശിഅത്തൻ അബ്സാറുഹും തർഹഖുഹും ദില്ല വഖദ് കാനൂ യുദഊന ഇല സുജൂദി വഹും സാലിമൂൻ. അവരുടെ കണ്ണുകൾ അന്നേ ദിവസം അപമാന ഭാരത്താൽ താഴ്ന്ന രൂപത്തിലായിരിക്കും. അപമാനത്താൽ അവർ കണ്ണുകൾ താഴ്ത്തിയിരിക്കുന്നുണ്ടായിരിക്കും. തർഹഖുഹും ദില്ല, അവരെ ശരീ അവരുടെ അവരെ മുഴുവനായി അപമാനം ആവരണം ചെയ്യുന്നതാണ്. അപമാനത്തിൽ മുങ്ങിക്കൊണ്ടാണ് അവർ നിൽക്കുന്നത്. വഖദ് കാനൂ യുദഊന ഇല സുജൂദി വഹും സാലിമൂൻ, അവർ അല്ലാഹുവിന് സുജൂദ് ചെയ്യുവാൻ വേണ്ടി അവർ വിളിക്കപ്പെട്ടിരുന്നു. സമാധാനത്തോടുകൂടി അവർ ജീവിച്ചിരുന്ന സന്ദർഭങ്ങളിൽ, ദുനിയാവിൽ അവർ സമാധാനത്തിലായിരിക്കെ നിസ്കരിക്കാൻ വേണ്ടി അവരെ വിളിച്ചിരുന്നു, അന്നവർ വന്നിട്ടില്ല. ഇന്ന് അതുകൊണ്ട് തന്നെ അവർക്ക് അള്ളാഹുവിന്റെ കണങ്കാൽ കൺമുന്നിൽ കാണുന്ന സന്ദർഭത്തിൽ അവർക്ക് സുജൂദ് ചെയ്യാൻ കഴിയുകയില്ല. നീ ചിന്തിച്ചു നോക്കുക, അള്ളാഹു സുബ്ഹാനഹു വതആലയെ കാണുന്ന സന്ദർഭത്തിൽ എപ്രകാരമായിരിക്കും നിന്റെ സുജൂദ്? എങ്ങനെയായിരിക്കും നീ അള്ളാഹുവിന് സുജൂദ് ചെയ്യുക? നിന്റെ മനസ്സിൽ എന്തു ചിന്തകളായിരിക്കും ഉണ്ടായിരിക്കുക? അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുൻപിൽ നീ നിൽക്കുന്ന വേളയിൽ നിന്റെ ഹൃദയത്തിൽ ദുനിയാവിനെ കുറിച്ച് വല്ല ചിന്തകളും ഉണ്ടായിരിക്കുമോ? നിന്റെ ഭാര്യയെക്കുറിച്ചോ കുട്ടിയെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ നിന്റെ കുടുംബത്തെക്കുറിച്ചോ വീടിനെക്കുറിച്ചോ സ്വത്തിനെക്കുറിച്ചോ നീ ചിന്തിക്കുമോ? ഇല്ല, നിന്റെ മനസ്സിൽ ചിന്തയുള്ളത് അള്ളാഹുവിനെ കുറിച്ച് മാത്രമാണ്. അവൻ നിന്നെക്കുറിച്ച് തൃപ്തിപ്പെടുക എന്നതും മാത്രമായിരിക്കും നിന്റെ ലക്ഷ്യം. മറ്റൊരാളും നിന്റെ മുന്നിലില്ല. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുന്നിൽ നീ എത്തിക്കഴിഞ്ഞാൽ നീ അവന് മുൻപിൽ ചെയ്യുന്ന സുജൂദിന്റെ സന്ദർഭത്തിൽ മറ്റാരൊക്കെ നിന്നെ നോക്കിയാലും നിന്റെ ഹൃദയങ്ങൾ അവരിലേക്ക് ചലിക്കുകയില്ല. അവർ നിന്നെ നോക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നില്ല. അവരുടെ തൃപ്തി ലഭിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നില്ല. നിന്റെ മനസ്സിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെ തൃപ്തിപ്പെടുത്തുക എന്ന ചിന്ത മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെ നീ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം. കഅന്നക തറാ, അള്ളാഹുവിനെ നീ കാണുന്നത് പോലെ. ഫഇൻ ലം തകൻ തറാഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടായേക്കാവുന്ന ആശയക്കുഴപ്പം നീക്കുകയാണ്. അവിടുന്ന് പറയുന്നു, ഫഇല്ലം തകുൻ തറാ, അല്ലാഹുവിന് നിനക്ക് കാണാൻ കഴിയുന്നില്ല എങ്കിലും, ദുനിയാവിൽ അല്ലാഹുവിന് നിനക്ക് കാണാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ കാണുവാൻ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം കലീമുല്ലാഹി മൂസ അല്ലാഹുവിനോട് സംസാരിച്ച, അല്ലാഹു സുബ്ഹാനഹു വതആല സംസാരിച്ച മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനെ കാണാൻ വേണ്ടി ദുനിയാവിൽ നിന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. മൂസയോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇന്നക ലൻ തറാനി, മൂസ നിനക്ക് എന്നെ കാണാൻ കഴിയുകയില്ല. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനെ കാണുവാൻ ആഗ്രഹിച്ചു, അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ ഞാനിതാ ഈ പർവ്വതത്തിലേക്ക് നീ നോക്കുക, ആ പർവ്വതം അതിന്റെ സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ നിനക്ക് എന്നെ കാണാൻ കഴിയും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല ആ പർവ്വതത്തെ പൊടിയാക്കി കളഞ്ഞു, തകർത്ത് കളഞ്ഞു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബോധരഹിതനായി നിലത്ത് വീണു. ദുനിയാവിൽ വെച്ച് കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് അല്ലാഹുവിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നിനക്ക് കാണാൻ സാധിക്കുമോ? ഇല്ല, ദുനിയാവിൽ നിനക്ക് കാണാൻ കഴിയുകയില്ല. മസീഹുൽ ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസീഹുൽ ദജ്ജാൽ നിങ്ങളുടെ അടുക്കലേക്ക് വന്നാൽ അവൻ വാദിക്കും, അവൻ നിങ്ങളുടെ റബ്ബാണ് എന്ന് പറയും, ഞാനാണ് അല്ലാഹു എന്ന് പറയും, മരിച്ചവരെ അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് പോലെ നിങ്ങൾക്ക് കാണിച്ചു നൽകും. അവന്റെ അടുക്കലേക്ക് റസൂലുള്ള പറഞ്ഞു, മസീഹുൽ ദജ്ജാൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളിൽ ഒരാളും അവന്റെ അടുക്കലേക്ക് പോകാൻ പാടില്ല. ചില ആളുകൾ പറയും ഞാൻ മുഅ്മിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ അടുക്കലേക്ക് ചെല്ലും, പക്ഷെ അവൻ കാണിക്കുന്ന അത്ഭുതങ്ങൾ കണ്ടാൽ അവനിൽ വിശ്വസിച്ചു പോകും. റസൂലുള്ള പറയുകയാണ്, അവൻ പറയും ഞാൻ നിങ്ങളുടെ റബ്ബാണ്. അത് പറഞ്ഞ ഉടനെ റസൂലുള്ള പറയുകയാണ്, ഇന്നകും ലാ തറൗന റബ്ബക്കും, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ റബ്ബിനെ കാണുകയില്ല, ആഖിറത്തിൽ വെച്ചല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ ദുനിയാവിൽ വെച്ച് കാണാൻ കഴിയുകയില്ല. ആരാണ് പറയും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, അതുകൊണ്ട് ദജ്ജാൽ നിങ്ങളുടെ റബ്ബാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉറപ്പിക്കരുത് റബ്ബല്ല, കാരണം എനിക്ക് എന്റെ റബ്ബിനെ ദുനിയാവിൽ നിന്ന് കാണാൻ കഴിയുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറിയിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആല ദുനിയാവിൽ കാണാൻ കഴിയില്ല. ഈ ഹദീസ് തരീഖത്തിന്റെ ആളുകൾ, സൂഫി ചിന്താഗതികളുള്ള ആളുകൾ പലപ്പോഴും ദുർവ്യാഖ്യാനിക്കുന്ന ഹദീസാണ്. അവർ പറയും നിനക്ക് അള്ളാഹുവിന്റെ വലിയാകണമോ, അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇഹ്സാനിന്റെ മർത്തബ ഉണ്ടാകണം. ഇഹ്സാനിന്റെ മർത്തബ ഉണ്ടാകണമെങ്കിൽ റസൂലുള്ള പറഞ്ഞിരിക്കുന്നു, അള്ളാഹുവിനെ കാണുന്നത് പോലെ നീ ആരാധിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. നീ അള്ളാഹിനെ കണ്ടിട്ടുണ്ടോ? നീ കണ്ടിട്ടില്ല. നിനക്ക് അള്ളാഹുവിനെ കാണണ്ടേ? കാണണമെങ്കിൽ നീ ഞങ്ങളുടെ ഷെയ്ഖിന്റെ അടുക്കൽ വരണം. എന്നിട്ട് ഇവൻ ഷെയ്ഖിന്റെ അടുക്കൽ പോയാലോ, അവന് പലതും അവർ കാണിച്ചു കൊടുക്കും, ചില വെളിച്ചങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്, ചില ആത്മീയ അനുഭൂതികൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അത് പിശാചാണ്, അത് ഷൈത്താനാണ്. അള്ളാഹുവിനെ ധിക്കരിച്ച, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ട പിശാചാണ് അവന്റെ കൺമുന്നിൽ. അത് സംശയമില്ല. അതിന് ദുനിയാവിൽ ഒരിക്കലും അള്ളാഹുവിനെ കാണാൻ പറ്റൂല, അത് ആഖിറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വെച്ചതാണ്. സഹാബികൾ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരാണ്. അവർ റസൂലുള്ളയോട് ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങൾക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചൊരു ചോദ്യം അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ സൂര്യൻ ഉദിച്ചുയർന്ന് നിൽക്കുന്ന ദിവസത്തിൽ ആ സൂര്യനെ കാണാൻ നിങ്ങൾക്ക് വല്ല പ്രയാസവും ഉണ്ടാകുമോ? ഇല്ല, ഞങ്ങൾക്ക് പ്രയാസം ഉണ്ടാവുകയില്ല. പൂർണ്ണചന്ദ്രനുള്ള ദിവസത്തിൽ പൂർണ്ണചന്ദ്രനെ കാണുവാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുമോ? ഇല്ല, ഞങ്ങൾക്ക് പ്രയാസമുണ്ടാവുകയില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നകും സതറൗന റബ്ബകും കമാ തറൗന അൽഖമറ ലൈലത്തൽ ബദർ ലാ തുദാമൂന ഫി റുയ്യതിഹ്, നിങ്ങൾ അല്ലാഹുവിനെ കാണുക തന്നെ ചെയ്യും. എവിടെ? പരലോകത്ത്. എങ്ങനെ നിങ്ങൾ കാണും? പൂർണ്ണ ചന്ദ്രനുള്ള രാത്രിയിൽ, പൂർണ്ണ ചന്ദ്രൻ മേഘങ്ങളില്ലാത്ത ദിവസത്തിൽ എത്ര പ്രയാസമില്ലാതെ നിങ്ങൾക്ക് കാണാൻ കഴിയുമോ, അതുപോലെ പ്രയാസമില്ലാതെ നിങ്ങൾക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയും. അള്ളാഹു ചന്ദ്രനെ പോലെയാണെന്നല്ലേ ഇതർത്ഥം, മറിച്ച് ചന്ദ്രനെ എത്ര എളുപ്പത്തിൽ കാണാൻ പറ്റുമോ അത്ര എളുപ്പത്തിൽ അള്ളാഹുവിനെ കാണാൻ കഴിയും. അള്ളാഹുവിനെ കാണുന്നതിൽ യാതൊരു പ്രയാസവും ഉണ്ടാകാത്ത രൂപത്തിൽ പരലോകത്ത് കാണാൻ കഴിയും. പരലോകത്ത് മാത്രമാണ് അള്ളാഹുവിനെ കാണാൻ കഴിയുള്ളൂ. ദുനിയാവിൽ അള്ളാഹുവിനെ കാണിച്ചു നൽകാം എന്ന് ഒരാൾ വാദിക്കുന്നുണ്ടെങ്കിൽ അവൻ കള്ളനാണ്, പിശാചിന്റെ കൂട്ടാളിയാണ്, അവന്റെ സഹായിയാണ്. അവൻ അള്ളാഹുവിന്റെ വലിയല്ല, ഷെയ്ത്താന്റെ വലിയാണ്. ഈ തരീഖത്തുകൾ ഇത്തരം അനുഭൂതികളിലൂടെയാണ് ആളുകളെ കൂട്ടുന്നത്, നസ്രാനികൾ ചെയ്യുന്നത് പോലെ. അതുകൊണ്ട് സഹോദര, നരകത്തിലേക്കാണ് അവർ ക്ഷണിക്കുന്നത്. ഒരിക്കലും പുറത്തു കടക്കാൻ സാധിക്കാത്ത കുഫറിലേക്കാണ് തരീഖത്തുകൾ എല്ലാം ക്ഷണിക്കുന്നത്. ഏത് തരീഖത്താവട്ടെ, റിഫാഇ തരീഖത്താവട്ടെ, നക്ഷബന്തിയ തരീഖത്താകട്ടെ, ഖാദിരിയ തരീഖത്താകട്ടെ, ഏത് തരീഖത്താകട്ടെ, നിനക്കെന്തെല്ലാം അനുഭൂതികൾ അവർ നൽകുന്നുണ്ടെങ്കിലും അള്ളാഹുവിനെ നിനക്ക് കാണാൻ കഴിയില്ല. ഈ ദുനിയാവിൽ വെച്ച് പരലോകത്ത് മാത്രമാണ്. റസൂലുള്ളാഹിക്ക് പോലും കാണാൻ കഴിഞ്ഞിട്ടില്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്ലു സുന്നത്തിന്റെ വലിയൊരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം അതാണ്. അള്ളാഹുവിന്റെ റസൂലിനോട് സഹാബികൾ ചോദിച്ചു, ഇസ്രാഇൽ മിഅ്റാജിന്റെ ദിവസം റസൂലെ അങ്ങ് അള്ളാഹുവിനെ കണ്ടുവോ? അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടി, നൂറുൻ അന്ന അറാ, പ്രകാശമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അന്ന അറാ, ഞാൻ എങ്ങനെ അള്ളാഹുവിനെ കാണാനാണ്? അതുകൊണ്ടാണ് റസൂലുള്ള മറ്റു ചില ഹദീസുകളിൽ പറഞ്ഞത്, ഹിജാബുഹു നൂർ, അള്ളാഹുവിന്റെ മറ അത് പ്രകാശമാണ്. ലൗ കശഫഹു ലഅഹറഖത് സുബഹാത് വജ്ഹിഹി മൻതഹ ഇലൈഹി ബസറുഹു. അള്ളാഹു ആ പ്രകാശത്തിന്റെ മറ എടുത്തു നീക്കിയിരുന്നെങ്കിൽ അവന്റെ കണ്ണെത്തുന്നിടം എല്ലാം കരിഞ്ഞു പോകുമായിരുന്നു, നശിച്ചു പോകുമായിരുന്നു. അപ്പോൾ പരലോകത്ത് അള്ളാഹുവിനെ കാണാൻ കഴിയുക എന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ റഹ്മത്ത് കൊണ്ട് നമുക്ക് സാധിപ്പിച്ചു തരുന്ന കാര്യമാണ്. അള്ളാഹു സാധിപ്പിച്ചില്ലായിരുന്നെങ്കിൽ നമുക്കത് കഴിയില്ലായിരുന്നു. റബ്ബ് നമുക്ക് അതിന് കഴിവ് ഇല്ലായിരുന്നെങ്കിൽ അള്ളാഹുവിനെ പരലോകത്ത് കാണാൻ സാധിക്കില്ലായിരുന്നു സഹോദര. അപ്പോൾ റസൂലുള്ള പറയുകയാണ്, നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ ആരാധിക്കുക. ഈ ചിന്ത നിനക്കുണ്ടായാൽ നിന്റെ ഇബാദത്ത് അത് ഏറ്റവും പൂർണ്ണമായ അവസ്ഥയിലേക്ക് എത്തും. അള്ളാഹുവിനെ ഞാൻ കാണുന്നത് പോലെയാണ് ആരാധിക്കുന്നത് എന്ന് വന്നാൽ റിയാ ഇനെ നിനക്ക് പടികടത്താൻ സാധിക്കും. പല ആളുകളും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് റിയാ ഇല്ലാതെയാക്കുക, എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യാൻ പലപ്പോഴും മനസ്സിൽ റിയാ കയറി വരും, എങ്ങനെ ഇത് ഇല്ലാതെയാക്കും? അതിന് സഹായിക്കുന്ന ചിന്തയാണ് റസൂലുള്ളാഹി പറഞ്ഞത്, കഅന്നക തറാ, നീ അവനെ കാണുന്നത് പോലെ നീ ഇബാദത്ത് ചെയ്യുക. ഫഇൻ ലം തകുൻ തറാ, പക്ഷേ നീ അവനെ കാണുന്നില്ലല്ലോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ സഹായിക്കാൻ വേണ്ടി അടുത്ത വാക്ക് പറഞ്ഞു തരികയാണ്, ഫഇന്നഹു യറാക, അള്ളാഹു നിന്നെ കാണുന്നുണ്ട്. നീ അവനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇഹ്സാൻ എന്ന പദവി അതിലേക്ക് എത്താൻ സഹായിക്കുന്ന രണ്ട് ചിന്തകൾ, ഒന്ന് ഇതാണ്, ഒന്ന് നീ അള്ളാഹുവിന്റെ മുൻപിലുണ്ട്, നീ റബ്ബിന്റെ മുൻപിലാണ് നിൽക്കുന്നത് എന്ന ബോധ്യത്തിൽ നീ നിൽക്കുക. അത് ഇഹ്സാനിന്റെ ഏറ്റവും ഉയർന്ന മർത്തബയാണ്. ഇൻഷാഅല്ലാ നമ്മൾ വിശദീകരിക്കും. ഇഹ്സാൻ തന്നെ മൂന്ന് പടികളാണ്. അതിൽ അതിന്റെ ഏറ്റവും ഉയർന്ന പദവിയാണ് അള്ളാഹുവിനെ നീ കാണുന്നുണ്ട് എന്നതുപോലെ നിൽക്കുക. അത് ഏറ്റവും ഉയർന്ന പദവിയാണ്. ഒരു നിസ്കാരം നീ അങ്ങനെ നിസ്കരിച്ചാൽ നിനക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവും. ചിന്ത മാറാതെ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുകയാണ് എന്ന ബോധ്യത്തിൽ മറ്റെല്ലാം മറന്നുകൊണ്ട് റബ്ബിന്റെ മുന്നിൽ നിൽക്കുക. പക്ഷെ നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? പണ്ടൊരു കഥ പറയുന്നുണ്ട്, ലൈല മജ്നുവിന്റെ കഥ എന്ന് നമ്മുടെ നാട്ടിലൊക്കെ പറയാറുണ്ട്. ലൈല മജ്നുവിനെ പ്രേമിച്ച് നടന്നിരുന്നു എന്നാണ്, ലൈല എന്ന പെണ്ണിനെ പ്രേമിച്ചൊരുത്ത നടന്നിരുന്ന അവസാനം ഭ്രാന്തനായി. അതുകൊണ്ടാണ് ലൈല മജ്നു എന്ന് അറിയുന്നത്. മജ്നു എന്ന് പറഞ്ഞാൽ ഭ്രാന്തൻ എന്നാണ്. അങ്ങനെ ഇവൻ ലൈല മരിച്ചപ്പോൾ ലൈലക്കൊരു നായ ഉണ്ടായിരുന്നു. ഒരു ദിവസം അവൻ അങ്ങാടിയിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ ഈ നായനെ കണ്ടു. അപ്പൊ ഇവന് ലൈലയെ ഓർമ്മ വന്ന് അവൻ ആ നായന്റെ പിന്നാലെ അങ്ങനെ കൂടി. അവൻ ആ നായയുടെ പിന്നാലെ ഇങ്ങനെ നടന്നു പോവാണ്. അവനങ്ങനെ നടന്നു കുറെ പോയി, ആ നായ അവിടെ ഓടിപ്പോയി. അങ്ങനെ അവൻ തിരിച്ചു വരുമ്പോൾ പള്ളിന്റെ മുന്നിലുണ്ട് കുറച്ച് ആൾക്കാർ ഇരിക്കുന്നു. അവർ ചോദിച്ചു, അല്ലടോ നീയല്ല ആ പെണ്ണിന്റെ നായന്റെ പിന്നാലെ നടന്നു പോകുന്നത് കണ്ടത്? ഞങ്ങൾ നിസ്കരിക്കുന്ന സമയത്താണ് നീ അങ്ങനെ പോയത്. അപ്പൊ അയാൾ പറഞ്ഞു, എനിക്ക് ലൈലയോടുള്ള സ്നേഹമെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹിനോട് ഉണ്ടായിരുന്നു, നിങ്ങളെ നിസ്കാരത്തിൽ നിങ്ങളത് ശ്രദ്ധിക്കില്ലായിരുന്നു. നിങ്ങൾ നിസ്കരിക്കുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല, നിങ്ങളെ നിസ്കാരത്തിന്റെ കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ നായന്റെ പിന്നാലെ അതേ അത്ര ശ്രദ്ധയിൽ നടന്നു പോവാണ്, അത്ര പോലും ശ്രദ്ധ നിങ്ങൾക്കില്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ എന്റെ ഞാൻ നായന്റെ പിന്നാലെ നടന്നു പോയത് അറിഞ്ഞത്? നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ മുന്നിൽ കൂടെ ഒരു ഉറുമ്പ് നടന്നാ വരെ നമ്മളറിയും, പിന്നെ നമ്മൾ നോട്ടായി മക്കരുത്. ആ ഉറുമ്പ് എങ്ങട്ടാ പോണത്, തിരിയണ എങ്ങട്ട, ആര് പറയുന്ന എങ്ങട്ട? നമ്മുടെ ശ്രദ്ധ അങ്ങനെയാണ്. സഹാബികളിൽ ചിലർ സുബ്ഹാനല്ലാഹ്, അല്ലേ ഇത് നമ്മൾ ഞാൻ പറയുന്ന ഞാൻ കേൾക്കുന്ന നിങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യമാണ്, നമ്മളതിലേക്ക് എത്താൻ ശ്രമിക്കേണ്ട ആൾക്കാരാണ്. അള്ളാഹു അതിന് സഹായിക്കട്ടെ. സഹാബികളിൽ ചിലർ ശരീരത്തിൽ അമ്പ് തറച്ചിട്ട് നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല, ആ അമ്പ് തറച്ചുകൊണ്ട് അവർ നിസ്കരിച്ചിട്ടുണ്ട്. എന്തിന്? ചില ആളുകൾ യുദ്ധങ്ങളിൽ മുറിവേറ്റ് കഴിഞ്ഞാൽ, ശരീരത്തിൽ മുറിവേറ്റ് കഴിഞ്ഞാൽ, അമ്പുകൾ തറച്ചു കഴിഞ്ഞാൽ, അത് പറിക്കാൻ വേണ്ടി സഹാബികൾ സലഫുകളിൽ ചിലർ ചെയ്തിരുന്നത് എന്താണ്? അവർ നിസ്കരിക്കാൻ കഴിയട്ടെ, നിസ്കരിക്കുന്നതിനിടയിൽ അമ്പ് പറിച്ചോളാൻ പറയും. നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് അമ്പ് പറിക്കുന്നത് അറിയുന്നില്ല. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ജീവിച്ചൊരു വിഭാഗം ആൾക്കാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് ഔലിയാക്കന്മാരുടെ പദവിയിൽ ഏറ്റവും മുൻപന്തിയിലുള്ള പദവിയാണ്. കഅന്നക തറാ, നീ അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്നതുപോലെ അള്ളാഹുക്ക് ഇബാദത്ത് ചെയ്യുക. നിനക്ക് അതിന് സാധിക്കുന്നില്ലെങ്കിൽ ആ പദവി ഏറ്റവും ഉയർന്ന പദവിയാണ്, അതിലേക്ക് നിനക്ക് എത്താൻ കഴിയുന്നില്ലെങ്കിൽ അതിന് നിന്നെ സഹായിക്കുന്ന രണ്ടാമത്തെ പദവിയാണ് ഫഇന്നഹു യറാക, അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന ബോധ്യം നിനക്കുണ്ടായിരിക്കുക. നീ അള്ളാഹുവിന്റെ മുന്നിലാണ് എന്ന ബോധ്യമില്ലെങ്കിൽ അള്ള നിന്നെ നോക്കുന്നുണ്ട് എന്ന ബോധ്യത്തിൽ നീ എപ്പോഴും ആയിരിക്കുക. അതാണ് രണ്ടാമത്തെ അവസ്ഥ. ഇതാണ് ഇഹ്സാനിന്റെ പദവി. അതിനെ കുറിച്ചാണ് നമ്മുടെ കിതാബിലുണ്ട്. അൽ ഇഹ്സാൻ, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഹുവ മുറാഖബത്തുല്ലാഹ്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ എപ്പോഴും റബ്ബിനെ ശ്രദ്ധിച്ചുകൊണ്ട്, റബ്ബിനെ വീക്ഷിച്ചുകൊണ്ട്, അല്ലാഹു എന്നെ നോക്കുന്നുണ്ട് എന്ന ബോധ്യത്തിൽ ജീവിക്കലാണ്. മുറാഖബ എന്ന് പറഞ്ഞാൽ അല്ലാഹു എന്നെ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യം എപ്പോഴും അവനുണ്ടായിരിക്കുക. സിസ്സിറി വൽ അലൻ, രഹസ്യത്തിലാകട്ടെ പരസ്യത്തിലാകട്ടെ അങ്ങനെ ആവുക. സിറ് എന്ന് പറഞ്ഞാൽ രഹസ്യം, അൽ അലൻ എന്ന് പറഞ്ഞാൽ പരസ്യം. രഹസ്യത്തിലാകട്ടെ പരസ്യത്തിലാകട്ടെ അല്ലാഹു അവനെ കാണുന്നുണ്ട് എന്ന ബോധ്യം എപ്പോഴും അവനുണ്ടായിരിക്കുക. ബിൽ മുഹാഫളത്തി അലൽ ഫറായിദി വൽ നവാഫിലി വജ്തിനാബിൽ മുഹറമാതി വൽ മക്രൂഹാത്ത്, ആ കാര്യം അത് എങ്ങനെയാണ് നീ പ്രാവർത്തികമാക്കേണ്ടത്? ബിൽ മുഹാഫള, നീ എപ്പോഴും ശ്രദ്ധിക്കണം. ബിൽ വാജിബാത്ത്, വാജിബുകൾ ചെയ്യാനും, അത് അലൽ ഫറായിദ് ഫർദുകൾ ചെയ്യുവാനും, വന്നവാഫിൽ സുന്നത്തുകൾ പ്രാവർത്തികമാക്കുവാനും, വജ്തിനാബിൽ മുഹറമാത്ത് ഹറാമുകൾ ഉപേക്ഷിക്കാനും, മക്രൂഹുകൾ ഉപേക്ഷിക്കാനും നീ ശ്രദ്ധിക്കണം. നാല് കാര്യമാണ് പറഞ്ഞത്. ഇത് പലതവണ നമ്മൾ പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. ഫർദ് ചെയ്യുക, സുന്നത്ത് ചെയ്യുക, ഹറാം ഒഴിവാക്കുക, മക്രൂഹ് ഒഴിവാക്കുക. ഇങ്ങനെ എപ്പോഴും ഇത് ഒഴിവാക്കാനുള്ള കാരണം എന്താണ്? അള്ളാഹു നിന്നെ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അനേകം ഇടങ്ങളിൽ ആവർത്തിച്ചു വന്ന നാമം ഏതാണ്? അസ്സമീഉ അൽ അലീം എന്ന നാമമാണ്. എത്ര സ്ഥലത്താണ് അതുള്ളത്? ഖുർആനിൽ പലയിടത്തും കാണാം. ഇന്നല്ലാഹ സമീഉൻ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. എന്തിനാണ് ഇത് പറയുന്നത്? എന്റെ വാക്ക് നീ ശ്രദ്ധിക്കണം, എന്റെ പ്രവൃത്തി നീ ശ്രദ്ധിക്കണം. അള്ള ഖുർആനിൽ സമീഅാണ് അലീമാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ പല ആളുകളും ഖുർആനിന്റെ തർജ്ജമ വായിക്കുമ്പോൾ അതിന്റെ വാക്കർത്ഥം മാത്രം വായിക്കും, അതിനപ്പുറത്തേക്ക് ചിന്തിക്കില്ല. എന്താണ് അള്ളാഹു സമീഅാണ് അലീമാണ് എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം? അള്ളാഹു നിന്റെ വാക്കുകൾ കേൾക്കുന്നുണ്ട്, നിന്റെ പ്രവൃത്തികൾ കാണുന്നുണ്ട്, നാളെ ഇതൊക്കെ അള്ളാഹു നിനക്ക് പറഞ്ഞു തരും. നീ പറഞ്ഞ ഓരോ വാക്കും അള്ളാഹു നിനക്ക് രേഖപ്പെടുത്തി നൽകും. നീ ചെയ്ത ഓരോ പ്രവൃത്തിയും അള്ളാഹു അറിഞ്ഞിട്ടുണ്ട്. അള്ളാഹ് അറിയാത്തൊന്നുമില്ല. ഇതൊക്കെ അള്ളാഹു നിനക്ക് കാണിച്ചു തരും, അതിനൊക്കെ ഉള്ള പ്രതിഫലവും നിനക്ക് തരും. നന്മയാണെങ്കിൽ നന്മയാണ്, തിന്മയാണെങ്കിൽ തിന്മയാണ്, അതാണ് അതിൻ്റെ അർത്ഥം. ഇത്രയും അർത്ഥം അതിനുണ്ട്. നമ്മളിൽ പലരും തർജ്ജമായിട്ട് അള്ളാഹ് എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്, എല്ലാം കേൾക്കുന്ന എല്ലാം അറിയുന്നവനാണ്. പക്ഷെ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നിരുന്നെങ്കിൽ നമുക്ക് മാറ്റം ഉണ്ടാകുമായിരുന്നു. ശമീഉ അലീം എന്ന ഈ രണ്ട് നാമങ്ങൾ അല്ലാഹു പലയിടത്തും ഓർമ്മപ്പെടുത്തും. നീ എവിടെയാണെങ്കിലും അല്ലാഹു അറിയുന്നു. അതുകൊണ്ടല്ലേ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ പൊന്നുമകനെ, നീ ചെയ്യുന്ന ഒരു നന്മ അല്ലെങ്കിൽ ഒരു തിന്മ അത് ഒരു കടുക് മണിയോളം ചെറുതാണെങ്കിലും അത് ഏതെങ്കിലും ഒരു കറുത്ത പാറക്കുള്ളിൽ പോയിട്ടാണ് നീ ചെയ്യുന്നതെങ്കിലും, ആകാശത്തിന്റെ വിഹായത്തിൽ എവിടെയെങ്കിലുമാണ് നീ ചെയ്യുന്നത് എങ്കിലും, ഭൂമിയിൽ എവിടെയാണ് നീ ചെയ്യുന്നത് എങ്കിലും, അള്ളാഹു അത് കൊണ്ടുവരും. അള്ളാഹു അത് കൊണ്ടുവരും. നമ്മൾ ശരിക്കും അത്ഭുതപ്പെടാൻ പോകുന്നത് നമ്മൾ നമ്മുടെ പുസ്തകം വായിക്കുമ്പോഴാണ്. നമ്മൾ വിചാരിക്കാത്തതെല്ലാം അതിലുണ്ടായിരിക്കും. നമ്മൾ നിസ്സാരമായി കണ്ട പലതും അതിലുണ്ടാവും. പലതും അല്ല, എല്ലാം ഉണ്ടാവും. അള്ളാഹു സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞു, യാ വൈലതന മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറത വലാ കബീറത ഇല്ലാ അഹ്സാഹ വവജദു മാ അമിലു ഹാദിറ വലാ യളിമു റബ്ബുക അഹദ. അവരാ കിതാബ് നോക്കിക്കൊണ്ട് പറയും, യാ വൈലതന, ഞങ്ങളുടെ നാശമേ, എന്തൊരു കിതാബാണിത്, മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറത വലാ കബീറ, ചെറുതും വലുതുമായ ഒന്നും ഇതിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. وَوَجَدُوا مَا عَمِلُوا حَاضِرًا അവർ പ്രവർത്തിച്ചതൊക്കെ അതിൽ അവർ കാണും. وَلَا يَظْلِمُ رَبُّكَ أَحَدًا നിന്റെ റബ്ബ് ഒരാളോടും തിന്മ ചെയ്യില്ല. നീ ചെയ്യാത്ത ഒരു തിന്മ അതിലുണ്ടാവില്ല. നീ ചെയ്ത ഒരു നന്മ അതിൽ നിന്ന് വെട്ടിക്കുറക്കുകയില്ല. അതുകൊണ്ട് സഹോദര, നന്നായി ചിന്തിക്കണം. അള്ളാഹു ഒന്നും മറക്കുന്നില്ല. നമ്മൾ എന്തൊക്കെ മറന്നാൽ അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എന്റെ റബ്ബ് ലാ യളില്ലു റബ്ബി വലാ യൻസാ, എന്റെ റബ്ബിന് തെറ്റുകയില്ല, അവൻ ഒരു കാര്യം പോലും മറക്കുകയില്ല. കോടിക്കണക്കിന് മനുഷ്യന്മാരുണ്ട്, അതിൽ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ ഓരോ മൺതരി അനുസരിച്ച് കൃത്യമായി റബ്ബിനറിയാം. ആ ബോധ്യം സഹോദര എനിക്ക് നിങ്ങൾക്കൊക്കെ വേണ്ടതുണ്ട്. അതാണ് ഇസ്ലാം ലക്ഷ്യമാക്കുന്ന അതിന്റെ പൂർണ്ണത. മുറാഖബത്തുല്ലാഹ്, അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്റെ ബോധ്യം. സിസ്സിരി വലഅലൻ, രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ. അതാണ് എഹ്സാനിന്റെ മർത്തബ. എഹ്സാൻ എന്നത് മൂന്ന് പദവികളാണ്. ഒന്നാമത്തെ പദവി, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ നിന്നെ കാണുന്നുണ്ട് എന്ന ബോധ്യമാണ് മുറാഖബത്തുള്ള. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം മുറാഖബത്തുള്ള, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയെ നീ പേടിക്കുക, അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ഭയഭക്തി ഉണ്ടാവുക, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നിന്നെ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യം നിനക്കുണ്ടാവുക. ഇതാണ് എഹ്സാനിന്റെ ഏറ്റവും അടിത്തറ. ഇത് നിനക്കുണ്ടാവുക. അള്ളാഹു നിന്നെ കാണുന്നുണ്ട്, അള്ളാഹു നിന്നെ കേൾക്കുന്നുണ്ട്, അള്ളാഹു നിന്നെ അറിയുന്നുണ്ട്, നിന്റെ രഹസ്യമാകട്ടെ. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞ അവന്റെ നാമങ്ങളിൽ ചില നാമങ്ങൾ നിങ്ങൾ നോക്കൂ, അൽ ലതീഫ്, അൽ ഖബീർ. ഇതൊക്കെ നമ്മൾ പരിഭാഷകൾ കൊണ്ട് നമ്മുടെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ നാമങ്ങളാണ്. എന്താ പരിഭാഷ? ലത്തീഫിന്റെ അർത്ഥം സൂക്ഷ്മജ്ഞാനി. ഖബീർ പലപ്പോഴും ഇതേ അർത്ഥം തന്നെയാണ് ഖബീറിനും കൊടുക്കാറുള്ളത്, സൂക്ഷ്മജ്ഞാനി അല്ലെങ്കിൽ സൂക്ഷ്മമായി അറിയുന്നവൻ എന്നൊക്കെയാണ്. എന്താണ് ഈ സൂക്ഷ്മമായി അറിയുക എന്ന് പറഞ്ഞാൽ? സൂക്ഷ്മമായി അറിയുക എന്ന് പറഞ്ഞാൽ അള്ളാഹു നിന്റെ പ്രവർത്തനങ്ങളുടെ ഉള്ളകങ്ങൾ കൃത്യമായി അറിയും. അതിന്റെ സൂക്ഷ്മമായ രഹസ്യമായ വശങ്ങൾ വരെ അള്ളാഹു അറിയും. നിനക്ക് പോലും അറിയാത്ത അള്ളാഹു അറിയും. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ വളരെ സൂക്ഷ്മമായി ഒരു ആറ്റം, ഒരു അണുമണി തൂക്കം, ഒരു ഉറുമ്പിന്റെ കാലടിപ്പാട്, അതിന്റെ വലുപ്പം എന്താണ് അള്ളാഹു അതറിയും. അത്ര സൂക്ഷ്മമായത് നമുക്ക് വലുത് കാണാൻ പറ്റും, ഇത്ര ചെറുത്. അങ്ങനെയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, നമ്മൾ ദിവസം എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ പറയുന്നുണ്ട്, എന്തൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്? നമ്മൾ എത്ര തവണ വിശുദ്ധ ഖുർആൻ ആമുന്ന റസൂലിന്റെ തൊട്ടു മുൻപ് ആയത്ത് ഓതിയിട്ടുണ്ട്, ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഇൻ തുബ്ദു മാ ഫി അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാഹ്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ളത് പരസ്യമാക്കട്ടെ, രഹസ്യമാക്കട്ടെ, അള്ളാഹു നിങ്ങളെ വിചാരണ ചെയ്യും. ഈ ആയത്ത് കേട്ടപ്പോഴാണ് സഹാബികൾ പേടിച്ചരണ്ട് റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് വന്നത്. നമ്മൾ എത്ര തവണ ആയത്ത് ഓതിയിട്ടുണ്ട്,
സഹാബികൾ ആ ആയത്ത് കേട്ടപ്പോഴാണ് റസൂലുള്ളയുടെ അടുക്കൽ പേടിച്ചുകൊണ്ട് വന്നത്. അള്ളാഹുവിന്റെ റസൂലെ ഹൃദയത്തിലുള്ളത് കൂടി ചോദ്യം ചെയ്യുമെന്നാണെങ്കിൽ എങ്ങനെയാണ് ഞങ്ങൾ രക്ഷപ്പെടുക? ഞങ്ങളുടെ ഹൃദയത്തിൽ എന്തൊക്കെ വരാറുണ്ട്? അവരിൽ ചിലർ പറഞ്ഞു, കുല്ലിഫ്നാ മാ ലാ നുതീഖ്, അള്ളാഹുവിന്റെ റസൂലെ ഞങ്ങൾക്ക് സാധിക്കാത്തതാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അള്ളാഹു അപ്പോഴാണ് ആമന റസൂൽ എന്ന ആയത്ത് അവതരിപ്പിക്കുന്നത്. ആ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, ആമന റസൂൽ ബിമാ ഉൻസില ഇലൈഹി റബ്ബിഹി വൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞു, മുഅ്മിനീങ്ങൾ അവർ പറയുന്ന വാക്കെന്താണ്? സമിഅനാ വ അതഅനാ, അവർ പറയും ഞങ്ങൾ കേട്ടിരിക്കുന്നു അനുസരിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് കഴിയാത്തത് ഞങ്ങളോട് ചെയ്തിരിക്കുന്നു എന്ന് അവർ പറയുകയില്ല, അവർ പറയും സമിഅനാ വ അതഅനാ. റസൂലുള്ള പറഞ്ഞു, ഖൂലു സമിഅനാ വ അതഅനാ, നിങ്ങൾ പറയുക ഞങ്ങൾ കേട്ടിരിക്കുന്നു അനുസരിച്ചിരിക്കുന്നു. അപ്പൊ അവർ പറഞ്ഞു, അല്ലാഹുവേ ഞങ്ങൾ കേട്ടിരിക്കുന്നു അനുസരിച്ചിരിക്കുന്നു. അപ്പോഴാണ് അടുത്ത ആയത്ത് ഇറങ്ങുന്നത്, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, സാധിക്കാത്തത് അല്ലാഹു ഒരാളുടെ മേലും നിർബന്ധമാക്കുകയില്ല. ആ ആയത്ത് അവതരിച്ചതോടുകൂടി മനസ്സിൽ അള്ളാഹു മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളുടെ പേരിൽ അള്ളാഹു ചോദ്യം ചെയ്യില്ല എന്നത് അള്ളാഹു ഈ ഉമ്മത്തിന് പുറത്തു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇന്ന അല്ലാഹ തജാവസ അൻ ഉമ്മതി മാ ഹദ്ദസത് ബിഹി അൻഫുസഹ മാ ലം തഅമൽ ഔ തതകല്ലം, എന്റെ ഉമ്മത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തിൽ പറയുന്ന കാര്യങ്ങൾ പുറത്തു കൊടുത്തിരിക്കുന്നു, അവരത് ചെയ്തിട്ടില്ലെങ്കിൽ അവരത് സംസാരിച്ചിട്ടില്ലെങ്കിൽ. നമ്മുടെ മനസ്സിൽ നമ്മൾ പലതും ചെയ്യാൻ ആഗ്രഹിക്കും, അത് ചെയ്യാൻ നമ്മൾ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ, നമ്മളത് സംസാരിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു അത് നമുക്ക് പുറത്തു നൽകും. അതിൽ നിന്ന് തീരുമാനിച്ച് നമ്മൾ പിന്നോട്ട് മാറിയാൽ നോക്കൂ. അപ്പോൾ ഇതാണ് മുഷാഹദ, അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന ബോധ്യം. ഈ പറഞ്ഞ ഇഹ്സാനിന്റെ ഒന്നാമത്തെ പടിയാണ്. എന്താണ് ഇഹ്സാനിനുള്ള പ്രതിഫലം? ഈ ഇഹ്സാൻ നിനക്കുണ്ടായാൽ അതിനുള്ള പ്രതിഫലം എന്താ? അള്ളാഹു പറയുന്നു, ലില്ലദീന അഹ്സനു അൽ ഹുസ്ന വസിയാദ, ഇഹ്സാനുള്ള ആളുകൾ, ഇഹ്സാൻ പ്രാവർത്തികമാക്കിയവർ, അല്ലാഹു എപ്പോഴും കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്ന ബോധ്യമുണ്ടായ ആളുകൾ, അവർക്ക് സ്വർഗമുണ്ട്. അതോടൊപ്പം വസിയാദതുൻ, അധികമായി ചില പ്രതിഫലങ്ങൾ വേറെയുമുണ്ട്. അവർക്ക് സ്വർഗമുണ്ട്, സ്വർഗത്തോടൊപ്പം അധികമായ ഒരു കാര്യം വേറെയുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് വിശദീകരിച്ചു. അവിടുന്ന് പറഞ്ഞു, ഇദാ ദഖല അഹ്ലുൽ ജന്നതിൽ ജന്നത, സ്വർഗക്കാർ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, ഖാലല്ലാഹു തബാറക വ തആല, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കും, തുറീദൂന ഷൈഅൻ അസീദുക്കും, എന്തെങ്കിലും ഞാൻ നിങ്ങൾക്ക് ഇനിയും വർദ്ധിപ്പിച്ചു നൽകണമോ? സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരോട് അള്ളാഹു ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ ഇനി വർദ്ധിപ്പിച്ചു തരാം, ഇനി എന്തെങ്കിലും കൂടുതൽ വേണം? അപ്പോൾ അവർ തിരിച്ചു ചോദിക്കും, അള്ളാഹുവിനോട് അവർ പറയും, അലം തുബയ്യ ബുജൂഹന, അള്ളാഹുവെ നീ ഞങ്ങളുടെ മുഖങ്ങൾ ഇതാ വെളുപ്പിച്ചിരിക്കുന്നു, പ്രകാശമുള്ളതാക്കിയിരിക്കുന്നു. വതുദ്ഖിൽനൽ ജന്ന, നീ ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. വതുനജ്ജിന മിനന്നാർ, നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ഇനി എന്താണ് റബ്ബെ നീ ഞങ്ങൾക്ക് നൽകാനിരിക്കുന്നത്? ഇതൊക്കെ നീ ചെയ്തില്ലേ, ഇനി എന്താണുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ള പറയുന്നു, അപ്പോൾ ഫയക്ഷിഫുൽ ഹിജാബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മറ നീക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മറ നീക്കും. ഫമാ ഉഅതു ഷൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നദർ ഇലാ റബ്ബിഹിം അസ്സ വജൽ, അള്ളാഹുവിലേക്ക് നോക്കുക എന്നതിനേക്കാൾ ഇഷ്ടമുള്ള, അതിനേക്കാൾ പ്രിയങ്കരമായ മറ്റൊന്നും അവർക്ക് നൽകപ്പെട്ടിട്ടില്ല. അത്ര പ്രിയങ്കര, സ്വർഗത്തെക്കാൾ വലുത് അവർക്ക് അള്ളാഹുവിനെ കാണാൻ കഴിഞ്ഞു എന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യം അത് ഇഹ്സാനുള്ളവർക്കുള്ള പ്രതിഫലമാണ്. നിനക്ക് ഇഹ്സാനുണ്ടോ, അതിനുള്ള പ്രതിഫലം നിനക്ക് നിന്റെ റബ്ബിനെ കാണാൻ കഴിയും എന്നതാണ്. ابن رجب العسقلاني رحمه الله ابن رجب الحنبلي رحمه الله അദ്ദേഹം പറഞ്ഞതായി കാണ, ഒരു മനുഷ്യൻ അവനെ അല്ലാഹുവിനെ ഒരു നിമിഷ നേരത്തേക്ക് കാണാൻ കഴിയും, അതിനു പകരമായി 1000 വർഷം സുജൂദിൽ കിടന്ന് ഉരസമുള്ള ഒരു പാറയുടെ മുകളിൽ അവൻ തലയിട്ടുരച്ചാലും ഒരു നിമിഷ നേരത്തേക്ക് അള്ളാഹുവിനെ കാണുക എന്നതിനത് തുല്യമാവുകയില്ല. അത്രമാത്രം മഹത്തരമായ അനുഗ്രഹമാണത്. എന്നാൽ നരകക്കാരോ തിന്മകൾ ചെയ്തവരോ അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന തിന്മകൾ അവരുടെ ഹൃദയങ്ങൾക്കു മേൽ മറയിട്ടിരിക്കുന്നു. അന്നേ ദിവസം അവർ അവരുടെ റബ്ബിൽ നിന്ന് മറയിടപ്പെടുന്നവരാണ്. അവർക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയുകയില്ല. ആർ? തിന്മ ചെയ്ത ആളുകൾ, വൃത്തികേടുകൾ ചെയ്ത ആളുകൾ. ഹൃദയത്തിൽ തിന്മ വർദ്ധിക്കുന്നതിനനുസരിച്ച് അള്ളാഹുവിനെ കാണുക എന്നതിൻ്റെ കൃത്യത നഷ്ടപ്പെടും. തിന്മ ഏറ്റവും കുറഞ്ഞ ആളുകൾ, നന്മ ഏറ്റവും വർദ്ധിച്ച ആളുകൾ, അവർക്ക് കൂടുതൽ കാണാൻ പറ്റും. തിന്മയുടെ തോതനുസരിച്ച് അവൻ്റെ കാഴ്ച പിന്നോട്ട് പോകും. കുഫ്റിൽ അള്ളാഹുവിനെ നിഷേധിക്കുക എന്നതിൽ ഷിർക്കിൽ അകപ്പെട്ടവരാകട്ടെ, അവർക്ക് അള്ളാഹുവിനെ കാണാനേ കഴിയുകയില്ല. നഊദു ബില്ലാഹി മിൻ ദാലിക്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ സഹോദര, ഈ പറഞ്ഞത് നാം ചിന്തിക്കേണ്ട കാര്യമാണ്. ഇതാണ് എഹ്സാനിന്റെ തുടക്കത്തിലുള്ള പദവി. അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന ബോധ്യം ഏതു പ്രവർത്തനത്തിലാകട്ടെ, നിന്റെ എല്ലാ കാര്യത്തിലും അത് മാറ്റമുണ്ടാക്കും. അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന ചിന്ത, അതാണ് ഒന്നാമത്തെ പദവി. രണ്ടാമത്തെ പദവി മർതബത്തുൽ ഹയാഇ മിൻ അല്ലാഹ്, അത് രണ്ടാമത്തെ പദവിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ലജ്ജ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ കാണുന്നുണ്ട് എന്നതിൽ നിന്നുണ്ടാകുന്ന ലജ്ജ, അത് നേരത്തെ പറഞ്ഞതിനേക്കാൾ കൂടുതലാണ്. നേരത്തെ പറഞ്ഞ അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ള ബോധ്യം മാത്രമാണ്, രണ്ടാമത്തേത് ലജ്ജയാണ്. ലജ്ജയുണ്ടാകുമ്പോൾ ചിലപ്പോൾ അവന് അനുവദനീയമായ കാര്യങ്ങളിൽ വരെ വിട്ടു നിൽക്കും. അള്ളാഹ് എന്നെ കാണുന്നുണ്ട്, റബ്ബിന് അത് ഇഷ്ടപ്പെടുമോ എന്ന ചിന്തയിൽ നിന്ന്. അല്ലെ, നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് അനുവദനീയമാണ്. നമ്മൾ ചിലപ്പോൾ വീട്ടിൽ ചെയ്യും, പക്ഷേ വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാലോ നമ്മളത് ചെയ്യുകയില്ല. നമ്മുടെ അധ്യാപകൻ വന്നു കഴിഞ്ഞാലോ കുറച്ചും കൂടി നമ്മൾ ചിലതൊന്നും ചെയ്യുകയില്ല. കുറച്ചും കൂടി ആദരവുള്ള ഒരാൾ വന്നു കഴിഞ്ഞാലോ കുറച്ചും കൂടി ബഹുമാനത്തിലായി. ഇങ്ങനെ ഒരാൾ കാണുന്നുണ്ട് എന്നതിലെ ലജ്ജയിൽ നിന്ന് ചില കാര്യങ്ങൾ അനുവദനീയമായതുവരെ നമ്മൾ ഉപേക്ഷിക്കും. അത് എഹ്സാനിന്റെ അടുത്ത പദവിയാണ്, ഹയാഇന്റെ പദവി. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, യസ്തഖ്ഫൂന മിനന്നാസ് വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്. അവർ യസ്തഖ്ഫൂന മിനന്നാസ് വലാ യസ്തഖ്ഫൂന മിനല്ലാഹ് വഹുവ മഅഹും ഇദ് യബയ്യിതൂന മാ ലാ യർദാ മിനൽ ഖൗൽ. അവരതാ ജനങ്ങളിൽ നിന്ന് മറ സ്വീകരിക്കുന്നു, ജനങ്ങളിൽ നിന്ന് രഹസ്യമാക്കുന്നു, അവർ തിന്മകൾ മറച്ചു വെക്കുന്നു, ആളുകൾ കാണിക്കാതെ വെക്കുന്നു, മറയിടുന്നു, വീടിന്റെ കുറ്റിയിടുന്നു, വാതിലിന്റെ കുറ്റിയിടുന്നു, ജനങ്ങൾ അവരെ മറക്കുന്നു, ജനങ്ങൾ കാണാതിരിക്കാൻ വേണ്ടി അവർ ശ്രദ്ധിക്കുന്നു. വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് അവർ മറക്കുന്നില്ല, അള്ളാഹുവിൽ നിന്ന് അവർ മറക്കുന്നു. വലാ യസ്തഖ്ഫൂന മിനല്ലാഹ് വഹുവ മഅഹും, അള്ളാഹു ആകട്ടെ അവരോടൊപ്പമുണ്ട്, അള്ളാഹു അവരോടൊപ്പമുണ്ട്. റസൂലുള്ളാഹി അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ പറഞ്ഞതുപോലെ, മാ യകൂനു മിൻ നജ്വാ സലാസതിൻ ഇല്ലാ ഹുവ റാബിഉഹും, മൂന്നാളുകൾ ഉണ്ടെങ്കിൽ നാലാമനായി അള്ളാഹു അവിടെയുണ്ട്. അവർ പറയുന്നത് കേൾക്കുന്നുണ്ട്, അവർ ചെയ്യുന്നത് കാണുന്നുണ്ട്. മാ യകൂനു മിൻ നജ്വാ സലാസതിൻ ഇല്ലാ ഹുവ റാബിഉഹും വലാ ഖംസതിൻ ഇല്ലാ ഹുവ സാദിസുഹും, അഞ്ചാളുകൾ ഉണ്ടെങ്കിൽ ആറാമനായി അള്ളാഹു ഉണ്ട്. ولا ادنى من ذلك ولا اكثر الا هو معهم اينما كانوا, അവരെവിടെയാണെങ്കിലും അവർ കുറച്ചാകട്ടെ കൂടുതലാകട്ടെ അല്ലാഹു അവരോടൊപ്പമുണ്ട്. എങ്ങോട്ടാണ് ഓടാനുള്ളത്? എങ്ങോട്ടാണ് രക്ഷപ്പെടാനുള്ളത്? എവിടെയാണ് മറ സ്വീകരിക്കാനുള്ളത്? എവിടെയാണ് ഒളിക്കാൻ കഴിയുന്നത്? അല്ലാഹു കാണുന്ന ഇടമാണ് എല്ലാ ഇടങ്ങളും. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇദാ സാലക വഇദാ സാലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദആൻ. അവരെന്നെ കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുക, അല്ലാഹുവിന്റെ റസൂലെ, ഞാൻ അവരോട് അടുത്ത് തന്നെയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, നാം അവരുടെ അടുക്കലേക്ക് അവരുടെ കണ്ഠനാടിയേക്കാൾ അടുത്തുള്ളവനാണ്. എന്റെ അർത്ഥം അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ നമ്മെ കാണുന്നുണ്ട്, നമ്മെ അടുത്ത് നിന്ന് വീക്ഷിക്കുന്നുണ്ട്. അള്ളാഹ് എല്ലായിടത്തും ഉണ്ട് എന്നല്ല എൻ്റെ അർത്ഥം, അള്ളാഹു അർശിനു മുകളിലാണ്. പക്ഷെ അള്ളാഹു നമ്മെ കാണുന്നുണ്ട്, സൂക്ഷ്മമായി അറിയുന്നുണ്ട്. സൂക്ഷ്മമായി അറിയുന്നുണ്ട്. അള്ളാഹുവിന്റെ മഅയ്യ വിശദീകരിക്കേണ്ട കാര്യമാണ്. അതിൽ പ്രധാനപ്പെട്ട ഭാഗമാണ് അള്ളാഹുവിന്റെ കേൾവിയും കാഴ്ചയും. അവന്റെ കേൾവിയും കാഴ്ചയും നമ്മൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഉണ്ട്. അള്ളാഹുവിന്റെ അറിവ് നമ്മൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഉണ്ട്. അതൊരിക്കലും നമ്മൾ വിട്ടുപിരിയുകയില്ല. അതാണ് രണ്ടാമത്തെ ഭാഗം. അതിൽ നിന്നുണ്ടാകുന്ന ഹയാ, ലജ്ജ, അള്ളാഹ് എന്നെ കാണുന്നുണ്ട്, ഞാൻ എങ്ങനെയാണ് ചെയ്യുക. സഹാബികൾ സുബ്ഹാനല്ലാഹ്, അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാൻ ഇത് പറയുന്നത് ഞാനും നിങ്ങളും നന്നാവാൻ വേണ്ടിയിട്ടാണ്, ഞാനും നിങ്ങളും നന്നാവാൻ വേണ്ടിയിട്ടാണ്. അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ബാത്റൂമിലേക്ക് പ്രവേശിച്ചാൽ ശരീരം ഒന്നാകെ പൊതിയുമായിരുന്നു. ഞാൻ എന്നിട്ട് തുറക്കേണ്ടത് മാത്രം തുറന്നുകൊണ്ടാണ് അദ്ദേഹം ബാത്റൂമിൽ ഇരിക്കുക, ലജ്ജ കാരണത്താൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള ലജ്ജ കാരണത്താൽ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില ആളുകൾ പരിപൂർണ നഗ്നനായി വീട്ടിൽ ഇരിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത് അള്ളാഹുവിനെ കുറിച്ചുള്ള ലജ്ജ നിനക്കുണ്ടാകട്ടെ, അള്ളാഹു നിന്നെ കാണുന്നുണ്ട്. അപ്പൊ നീ ഇങ്ങനെ നഗ്നനായി ഇങ്ങനെ നടക്കാന്നുള്ളത് ആ ലജ്ജയ്ക്ക് യോജിച്ചതല്ല. അതുകൊണ്ട് സഹോദര, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ലജ്ജ, അത് ഇഹ്സാനിന്റെ രണ്ടാമത്തെ പദവിയാണ്. മൂന്നാമത്തെ പദവി, അത് അതിനേക്കാൾ മഹത്തരമായ പദവിയാണ്, അൽഉൻസു ബില്ലാഹ് സുബ്ഹാനഹു വ തആല. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അവന്റെ സമീപസ്ഥനായി അവൻ മനസ്സിലാക്കുക, റബ്ബുമായി അവൻ സംഭാഷണത്തിൽ ഏർപ്പെടുക. അതുകൊണ്ടാണ് സലഫുകളിൽ ചിലർ, മാലിക് ഇബ്നു മുഗഫൽ, അദ്ദേഹം ഒരിക്കൽ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ അദ്ദേഹത്തോട് അല്ല തസ്തൗഹി, ഏകാന്തത അനുഭവിക്കുന്നത് ഒറ്റയ്ക്കല്ലേ, ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒരു മടുപ്പ് തോന്നുന്നില്ലേ. അദ്ദേഹത്തിന്റെ മറുപടി, അയസ്തൗഹിഷു മഅ അല്ലാഹി അഹദ്, അല്ലാഹു ഒരു ഒപ്പമുണ്ട് എങ്കിൽ ഒരാൾക്ക് എങ്ങനെയാണ് ഏകാന്തത അനുഭവിക്കുക. അല്ലാഹു ഒപ്പമുണ്ടെങ്കിൽ എങ്ങനെയാണ് അവന് ഏകാന്തത ഉണ്ടാവുക? അവന്റെ ഹൃദയം എപ്പോഴും അല്ലാഹുവുമായുള്ള സംഭാഷണത്തിലാണ്, റബ്ബിനോടുള്ള പ്രാർത്ഥനയിലാണ്. അവൻ ആകാശത്ത് ദൃഷ്ടാന്തങ്ങൾ കണ്ടാൽ അവൻ പറയും സുബ്ഹാനല്ലാഹ്, റബ്ബേ നീ ഇത് വെറുതെ പഠിച്ചതല്ല. അവന്റെ നിസ്കാരത്തിൽ അവൻ അല്ലാഹുവുമായുള്ള സംസാരത്തിലാണ്, അവന്റെ ഇബാദത്തുകൾ അവൻ അല്ലാഹുമായുള്ള സംസാരത്തിലാണ്. നന്മ ചെയ്യട്ടെ തിന്മ ചെയ്യട്ടെ അവൻ അല്ലാഹുമായുള്ള സംസാരത്തിലാണ്. തിന്മ ചെയ്യുമ്പോൾ എങ്ങനെയാ അവന്റെ സംസാരം? അള്ളാഹുവെ പുറത്തു നൽകണേ, റബ്ബേ ഞാനിത് ചെയ്തു പോയി, അള്ളാഹു എനിക്ക് പുറത്തു നൽകണേ. അവൻ അള്ളാഹുവുമായുള്ള ബന്ധത്തിലാണ് എപ്പോഴും ഉള്ളത്. അവൻ എപ്പോഴും റബ്ബ് തന്നോടൊപ്പമുണ്ട് എന്ന ബോധ്യം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സാമീപ്യം അവന് നൽകിയിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഹിജറ പോകുന്ന വേളയിൽ തൗർ ഗുഹയിലാണ്. അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒപ്പമുണ്ട്. മുശ്രിക്കുകൾ റസൂലിനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ അവർ തൗർ ഗുഹയുടെ അടുക്കലെത്തി. ഗുഹയുടെ ഉള്ളിൽ നിന്ന് നോക്കിയാൽ മുശ്രിക്കുകളുടെ കാലുകൾ കാണാം. അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പേടിച്ച് കരയാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ പേടി അള്ളാഹുവിന്റെ റസൂലിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അബൂബക്കറിനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ, വിഷമിക്കേണ്ട അബൂബക്കർ, അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തീയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. ചുറ്റുപാടും ഉള്ളത് മുഴുവൻ ശത്രുക്കളാണ്. അദ്ദേഹത്തെ വലിച്ചെറിഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ പിതാവുണ്ട്. അദ്ദേഹം പറയുന്നു, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, നമുക്ക് അല്ലാഹു മതി, അവൻ ബലമേൽപ്പിക്കാൻ എത്ര നല്ലവനാണ്. ഇഹ്സാനിന്റെ മൂന്നാമത്തെ പദവി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അടുത്തുണ്ട് എന്ന ബോധ്യമാണ്. അത് ഒരാൾക്കുണ്ടായിക്കഴിഞ്ഞാൽ ചുറ്റുവട്ടത്ത് എത്ര ആളുകൾ ഉണ്ടാകട്ടെ ഉണ്ടാകാതിരിക്കട്ടെ, റബ്ബ് അവനെ കാണുന്നുണ്ട് എന്ന ബോധ്യവും അള്ളാഹുവുമായുള്ള സംഭാഷണവും അവന്റെ അടുക്കൽ ഉണ്ടായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്കിടയിൽ ഇരിക്കുകയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുന്നു, കുന്ന നഉദ്ദു, ഞങ്ങൾ എണ്ണാറുണ്ടായിരുന്നു. ഫി കുന്ന നഉദ്ദു ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മജ്ലിസിൽ വാഹിദി 100 മറ, ഞങ്ങൾ ഒരു സദസ്സിൽ റസൂലുള്ളയോടൊപ്പം ഇരുന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ എണ്ണാറുണ്ടായിരുന്നു. ഞങ്ങളോടൊപ്പം ഇരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 100 തവണ അല്ലാഹുമ്മ ഫർലി, അല്ലാഹുമ്മ അല്ലാഹു റബ്ബി ഫർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബ് റഹീം എന്ന് 100 തവണ പറയാറുണ്ടായിരുന്നു. സഹാബികളൊപ്പമാണ് ഇരിക്കുന്നത്. പക്ഷെ അപ്പോഴും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോടുള്ള പ്രാർത്ഥനകളിലാണ്. ഇതാണ് സഹോദര ഇഹ്സാനിന്റെ പദവി. ഇത് പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് പറഞ്ഞു തന്നെ കേൾക്കുമ്പോൾ തന്നെ എത്ര മനോഹരമാണ്, ഇതനുഭവിച്ചറിഞ്ഞാൽ എത്രമാത്രം മാധുര്യമുണ്ടായിരിക്കും, എത്രമാത്രം റാഹത്തുണ്ടായിരിക്കും. സഹോദരൻ, നമ്മൾ ഇതിനു വേണ്ടി പരിശ്രമിക്കണം, മത്സരിക്കണം, പണിയെടുക്കണം, തളരാൻ പാടില്ല. ദൈവക്കെ തഹ്ഖീഖു തൗഹീദ് എന്ന വിഷയം പറഞ്ഞ സന്ദർഭത്തിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ ആർക്കെങ്കിലൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് നമ്മൾ തീരുമാനിക്കരുത്. നമ്മൾ പരിശ്രമിച്ചു നോക്കുക. അല്ലാഹു ആണ് എളുപ്പം നൽകുന്നവൻ. അല്ലാഹു പറഞ്ഞതുപോലെ الذين جاهدوا فينا لنهدينهم سبلنا, നമ്മുടെ മാർഗ്ഗത്തിൽ പരിശ്രമിച്ചാൽ നാം അവർക്ക് നമ്മളിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. അല്ലാഹു നൽകിയ വാഗ്ദാനമാണ്. അത് നിനക്ക് പറ്റാത്ത കാര്യമല്ല, നിനക്കും സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല എളുപ്പമാക്കി. അല്ലാഹു റസൂലുള്ള പറഞ്ഞതുപോലെ ഫഇന്നഹു യസീറു ലിമൻ യസറഹു അല്ലാഹ്, അള്ളാഹു എളുപ്പമാക്കിയിട്ടുണ്ട് എങ്കിൽ ഇത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഏത് നന്മയും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് സഹോദര, നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. അതാണ് നമ്മൾ പറയുന്നത് ഇയ്യാക നഅബുദു വഇയ്യാക നസ്തഈൻ എന്ന് നമ്മൾ പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന അതാണ്. ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം എന്ന് നമ്മൾ പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന അതാണ്. അതുകൊണ്ട് നമ്മൾ പരിശ്രമിക്കുക. ഈ അവസ്ഥയിലായി നമ്മൾ മരിക്കുകയാണെങ്കിൽ എത്ര വലിയ ഭാഗ്യമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. എന്താണ് സ്വർഗത്തിൽ നമ്മളെ കാത്തിരിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂലിന്റെ സാമീപ്യം, സഹാബികളുടെ സാമീപ്യം, ഔലിയാക്കന്മാരുടെ സാമീപ്യം. നമ്മൾ എത്ര കാലം കാണാൻ ആഗ്രഹിച്ച ആൾക്കാരാണ് അവരൊക്കെ. അവരെ ഒന്നും ഒരു നോക്ക് പോലും നമ്മൾ കണ്ടിട്ടില്ല. അവരുടെ അടുക്കലുള്ള പദവിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്, പണിയെടുക്കുന്നതിന് വേണ്ടി. അതിനുവേണ്ടി പണിയെടുക്കാൻ റസൂൽ അള്ളാഹു സുബ്ഹാന തആല സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞതിന് ശേഷം പറഞ്ഞു, വഫീഹി ഫലിയതനാഫസിൽ മുതനാഫിസൂൻ, മത്സരിക്കുന്നവർ മത്സരിക്കട്ടെ. അതിനു വേണ്ടിയാണ്, ഇതിന് മത്സരിക്കട്ടെ. ദുനിയാവിന് വേണ്ടി മത്സരിക്കുന്ന നമ്മൾ മാറ്റിവെക്കുക. ഇതൊക്കെ ഇവിടെ നഷ്ടപ്പെടുന്നൊക്കെ ഇരട്ടിക്ക് നമുക്കിവിടെ കിട്ടാനുണ്ട്. ഇവിടെ നമുക്ക് കയ്യിൽ നിന്ന് പോകുന്നതെല്ലാം ദുനിയാവിൽ ആഖിറത്തിലുമുണ്ട്, അതിനേക്കാൾ മഹത്തരമായുണ്ട്. അതുകൊണ്ട് സഹോദര, അല്ലാഹു ഖുർആനിൽ പറഞ്ഞതിന്റെ അർത്ഥങ്ങളൊക്കെ നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കിയാൽ നമുക്ക് ബോധ്യപ്പെടും. അല്ലാഹു പറഞ്ഞില്ലേ സൂറത്തുൽ മുഹമ്മദിൽ അള്ളാഹു സുബ്ഹാനഹു വതആല രണ്ട് വിഭാഗം ആൾക്കാരെ കുറിച്ച് പറഞ്ഞു. ഒരുത്തൻ അവനതാ നരകത്തിലാണ്, കുടിക്കാൻ വെള്ളമില്ല, കിട്ടിയാൽ തന്നെ തളച്ചുപൊള്ളുന്ന ചൂടുവെള്ളമാണ് അവനുള്ളത്, അല്ലെങ്കിൽ കടുത്ത തണുത്ത വെള്ളമാണുള്ളത്. അവന്റെ തലയിലൂടെ തിളച്ച വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നരകത്തിൽ അവൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനൊരു വശത്തുണ്ട്. മറ്റൊരാളതാ നല്ല ശുദ്ധമായ വെള്ളം, അതിൻ്റെ നദികൾ അവർക്കുണ്ട്, മദ്യത്തിന്റെ അരുവികളുണ്ട്, പാലിന്റെ അരുവികളുണ്ട്, തേനിന്റെ അരുവികളുണ്ട്, വേണ്ട സൗകര്യങ്ങളും സുഖാനുഭവങ്ങളും എല്ലാം ഉണ്ട്. ഈ രണ്ടാളുകളും സമമാവുമോ? ഈ രണ്ടാളുകളും ഒരുപോലെയാവുമോ? ഒരിക്കലും ആവുകയില്ല. സ്വർഗക്കാരും നരകക്കാരും ഒരിക്കലും സമമാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ ലാ യസ്തവി അസ്ഹാബുൽ ജന്നതി അസ്ഹാബുൻ നാർ, നരകക്കാരും സ്വർഗക്കാരും ഒരിക്കലും സമമാവുകയില്ല. അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിദൂൻ, വിജയിച്ച ആളുകൾ സ്വർഗക്കാരാണ്. അവിടേക്ക് എത്താനുള്ള പരിശ്രമമാണ് സഹോദര എനിക്കും നിങ്ങൾക്കൊക്കെ വേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അതിനെ സഹായിക്കും. അതാകട്ടെ, അവസാനം ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താം. ഇഹ്സാൻ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് അള്ളാഹു സുബ്ഹാനഹു വതആലയോടുള്ള ഇഹ്സാനാണ്, അതിനെ കുറിച്ചാണ് നാം ഇവിടെ പറഞ്ഞത്. രണ്ടാമത്തേത് അള്ളാഹുവിനോടുള്ള എഹ്സാനിന്റെ ഭാഗമായി വരുന്ന എഹ്സാൻ തന്നെയാണ്, അത് സൃഷ്ടികളോടുള്ള എഹ്സാനാണ്. എന്താണ് സൃഷ്ടികളോടുള്ള എഹ്സാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ്, അത് മാത്രം ഞാൻ ആ കാര്യത്തിന് ഓർമ്മപ്പെടുത്തട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈഇൻ, അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ കാര്യത്തിനും ഇഹ്സാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാത്തിലും ഇഹ്സാൻ ഉണ്ട്, എല്ലാ കാര്യത്തിലും ഉണ്ട്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഉദാഹരണമായി പറയുന്നു, ഫഇദാ ഖതൽതും ഫഅഹ്സിനുൽ ഖിത്ല, നിങ്ങൾ മൃഗങ്ങളെ അറുക്കുകയാണെങ്കിൽ, മൃഗങ്ങളെ അറുക്കാം, അവർക്ക് വേദന ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അങ്ങനെ നിങ്ങൾ മൃഗത്തെ അറുക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അറിവ് നന്നാക്കുക. ഏതെങ്കിലും ചാവല്ല പിന്നെ എങ്ങനെയെങ്കിലും ചത്തോട്ടെ എന്ന് പറയാൻ പാടില്ല, അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനെ അമിതമായി വേദനിപ്പിക്കരുത്, അതിൻ്റെ മുൻപിൽ വെച്ച് മറ്റൊന്നിനെ അറക്കാൻ പാടില്ല. ഒരു ഒരു പോത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് വേറെ പോത്തിനെ അറക്കരുത്, അത് കാണുമ്പോൾ അതിന് മനസ്സിലാകും, അങ്ങനെ ചെയ്യാൻ പാടില്ല. അല്ല അതിനെ താലോ അതിനെ അതിനെ തലോടണം, അതിനെ സമാധാനിപ്പിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറഞ്ഞു, വഇദാ ദബഹ്തും ഫഅഹ്സിനു ദിബ്ഹ, നിങ്ങൾ അറുക്കുകയാണെങ്കിൽ നന്നായി അറുക്കുക. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വലിയുഹിദ്ദ അഹദുക്കും ശഫറതഹു, നിങ്ങളിൽ ഒരാൾ അറുക്കുന്നുണ്ട് എങ്കിൽ അവന്റെ കത്തി മൂർച്ച കൂട്ടട്ടെ. വലിയുരിഹ് ദബിഹതഹു, അവന്റെ മൃഗത്തിന് അവൻ ആശ്വാസം നൽകട്ടെ, അതിന് തലമുടി കൊടുക്കട്ടെ. എന്ത് കാര്യത്തിലും ഈ പറഞ്ഞ അഹ്സാനുണ്ട്. ഒരാൾ സ്വർഗത്തിൽ പോയത് എന്തിനാണ്? ദാഹിച്ചു അല്ലെങ്കിൽ ഒരു നായക്ക് വെള്ളം കൊടുത്തതിനാണ്. ഒരാൾ നരകത്തിൽ പോയത് എന്തിനാണ്? ഒരു പൂച്ചയെ കെട്ടിയിട്ടതിനാണ്. അപ്പോൾ എന്തു കാര്യത്തിലും നന്മയുണ്ട് അല്ലെ? അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ ഒരാൾ സ്വർഗത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ദാഹിച്ചിരിക്കുന്ന ഒരു മനുഷ്യന് വെള്ളം കൊടുത്താൽ അതിന്റെ പ്രതിഫലം എന്തായിരിക്കും? ഒരു മുസ്ലിമിനാണ് ആ വെള്ളം കൊടുക്കുന്നതെങ്കിൽ അതിന്റെ പ്രതിഫലം എന്തായിരിക്കും? ഒരു മനുഷ്യനാണ് അത് കൊടുക്കുന്നത്, അതിന്റെ പ്രതിഫലം എന്തായിരിക്കും? അതിന്റെ പേരിൽ ഒരാൾ സ്വർഗത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു മൃഗം വേദനിച്ചിരിക്കുകയാണ്, അതിന്റെ വേദനയ്ക്ക് ആശ്വാസം നൽകിയാൽ, വിശന്നിരിക്കുകയാണ്, അതിന് ഭക്ഷണം നൽകിയാൽ, ഇതിലൊക്കെ നന്മകളുണ്ട്. നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ എവിടെയൊക്കെ നമുക്ക് നന്മകൾ കാണാൻ സാധിക്കും, എവിടെയൊക്കെ എത്രയോ ഉണ്ട്. ആ നന്മകളെല്ലാം വാരിക്കൂട്ടാനുള്ള ശ്രമങ്ങൾ നമുക്കുണ്ട്. അത് എഹ്സാനിന്റെ ഭാഗമാണ്. എല്ലായിടത്തുമുള്ള നന്മകൾ പെറുക്കി കൂട്ടുകയാണ്. വഴിയിലൂടെ നടന്നു ഒരു ചെറിയ മുള്ളു കണ്ടു, അന്നൊരു സൈഡിലേക്ക് എടുത്തിട്ട്, അതൊരു നന്മയാണ്. ഇങ്ങനെ സാധ്യമാകുന്ന നന്മകൾ നമ്മൾ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് പരലോകത്ത് ഉപകാരപ്പെടുന്ന രൂപത്തിൽ ശേഖരിച്ചു വെക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ മുഹ്സിനീങ്ങളായ ദാസന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അഅലമു ബിസ്സവാബ് വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.